إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്, അള്ളാഹുവിൻ്റെ നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരായ പടപ്പുകൾ. അവരുടെ ജീവിതത്തിലെ സംഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഏറെ ഗുണപാഠങ്ങൾ പകർന്നു നൽകുന്നു. അത്തരത്തിലൊരു സംഭവമാണ് മഹാനായ സഹാബി കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായ ഒരു മഹത്തായ സംഭവം. ആ മഹാനായ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ യുദ്ധമായ തബൂക്ക് യുദ്ധത്തിൽ പോകാതെ പിന്തിരിഞ്ഞു നിന്നു. പ്രത്യേകിച്ച് കാരണമൊന്നും അതിനുണ്ടായിരുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. മുനാഫിഖുകൾ അവർ പല കളവുകളും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാഹ്യമായത് അവരിൽ നിന്ന് കേട്ടാൽ അത് സ്വീകരിക്കും, അവരുടെ രഹസ്യം അല്ലാഹുവിന് വിട്ടുകൊടുക്കും. എന്നാൽ കഅബ് റളിയല്ലാഹു അൻഹും അദ്ദേഹത്തെ പോലെ വേറെ രണ്ട് സഹാബിമാരും സത്യം പറഞ്ഞു. കാരണമൊന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മൂന്ന് പേരുടെ കാര്യം നീട്ടിവെച്ചു. അത് 50 ദിവസം മുസ്ലിമീങ്ങൾ അവരെ ബഹിഷ്കരിക്കുകയാണ്. അവരോടൊന്നും ആരും മിണ്ടുന്നില്ല, സലാം പോലും മടക്കുന്നില്ല. അങ്ങനെ 50 ദിവസങ്ങൾക്ക് ശേഷം ഏറെ പ്രയാസങ്ങൾ അവർ സഹിച്ചതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ തൗബ സ്വീകരിച്ചതായി സൂറത്തു തൗബയിലെ ആയത്തുകൾ അവതരിപ്പിക്കുന്നു. തഖത്താബല്ലാഹു അലൻ നബി വൽ മുഹാജിരീന വൽ അൻസാരി അല്ലദീന തബഊഹു ഫീ സാഅതിൽ ഉസ്ര മിൻ ബഅദി മാ കാദ യസീഖു ഖുലൂബു ഫരീഖിൻ മിൻഹും ثم تاب عليهم إنه بهم رؤوف رحيم وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم الله آمون برك ما تنرتبط مون برك പുറത്തുകൊടു തിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കുകയാണ്. ഒപ്പം അള്ളാഹു അവരുടെ സത്യസന്ധതയെ പുകഴ്ത്തിക്കൊണ്ടും മുഅ്മിനീങ്ങളോട് എല്ലാവരോടും സത്യസന്ധരാകാൻ കൽപ്പിച്ചുകൊണ്ടും തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുക. സഹോദരങ്ങളെ, ഈ മഹത്തായ സംഭവം വിവരിക്കുന്ന സുദീർഘമായ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമുമെല്ലാം അവരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്നത് കാണാം. അതിലെ ഓരോ വരിയിലും ഒരുപാട് ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കുള്ളതായി കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു കഅബ് ഇബ്നു മാലിക് എന്ന കഅബ് ഇബ്നു മാലിക്കിന്റെ മകനാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം തന്റെ പിതാവിന് വയസ്സായി, കണ്ണു കാണാത്ത കാലത്ത് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന, ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോകുന്ന ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, എന്റെ പിതാവായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മാറി നിന്ന് കഥ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഒരു യുദ്ധത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല, തബൂക്ക് യുദ്ധത്തിലൊഴികെ. എന്നാൽ ബദർ യുദ്ധത്തിൽ ഞാൻ പോയിരുന്നില്ല, പക്ഷേ ബദറിൽ പങ്കെടുക്കാത്ത ഒരാളെയും ആരും ആക്ഷേപിച്ചിട്ടില്ല, അവർക്ക് യാതൊരു കുറവും ആരും പറഞ്ഞിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ സംഭവിച്ചത് നബി യുദ്ധത്തിന് പുറപ്പെട്ടിട്ടായിരുന്നില്ല, മറിച്ച് ഖുറൈശികളിലെ കച്ചവട സംഘത്തെ ഉദ്ദേശിച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത്. എന്നാൽ അല്ലാഹു മുസ്ലിമീങ്ങളെയും അവരുടെ ശത്രുക്കളെയും ഒരു മുൻകൂട്ടിയുള്ള തീരുമാനമില്ലാതെ അല്ലാഹു അവരെ നേർ യുദ്ധത്തിൽ മുഖാമുഖം എത്തിച്ചു. അവർ തമ്മിൽ യുദ്ധമുണ്ടായി. എന്നിട്ട് കഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അഖബ രാത്രിയിൽ പങ്കെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കെ മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച മുസ്ലിമീങ്ങളായ ആളുകൾ നബിയോട് കരാർ ചെയ്ത കരാറാണ് അഖബ ഉടമ്പടി. മദീനയിലേക്ക് വന്നാൽ ഞങ്ങൾ താങ്കളെ സംരക്ഷിക്കുന്നതാണ്, ശത്രുക്കളിൽ നിന്ന് താങ്കൾക്ക് കാവലേകുന്നതാണ് എന്ന് പറയുന്ന അഖബ ഉടമ്പടി, അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിലുറച്ചു നിൽക്കാമെന്ന് കരാർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ അഖബ ഉടമ്പടിക്ക് പകരം ബദർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബദർ എന്നത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രശസ്തിയുള്ള കാര്യമാണെങ്കിൽ കൂടി ഞാൻ ആ അഖബ ഉടമ്പടി അത്രയും മഹത്തായതായി കാണുന്നു. എന്നിട്ട് കഅബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് പോകുന്ന ആ സന്ദർഭത്തിൽ അത്രയും ശക്തിയുള്ള, അത്രയും സാമ്പത്തികമായി എനിക്ക് എളുപ്പമുള്ള, എനിക്ക് പോകാൻ സൗകര്യമുള്ള വേറെ ഒരു യുദ്ധവും ഉണ്ടായിരുന്നില്ല. പോകാൻ എനിക്ക് ശക്തി ഉണ്ടായിരുന്നു, എനിക്ക് കഴിവുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് തബൂക്കിന്റെ സമയത്ത് രണ്ട് വാഹനങ്ങൾ എനിക്ക് ഒരുമിച്ചുണ്ടായിരുന്നു, രണ്ട് വാഹനങ്ങൾ ഒരേ സമയത്ത് എനിക്കുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് മറ്റൊരു സമയത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടാൻ പോകുന്നു എന്ന് പറയുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധാരണ പതിവെന്നാൽ അവിടുന്ന് എവിടത്തേക്കെങ്കിലും യുദ്ധത്തിന് ശത്രുവിനെ നേരിടാൻ പുറപ്പെടുകയാണെങ്കിൽ അവിടുന്ന് ആ സ്ഥലം വ്യക്തമാക്കി ആളുകളോട് പറയുകയില്ല, പരസ്യമായി പറയുകയില്ല, മറിച്ച് അതല്ലാത്തതിലേക്ക് ആണ് പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഉദാഹരണത്തിന്, ഒരു നാട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ നേരെയാണ് പോകുന്നതെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നജദിലേക്കുള്ള വഴി എങ്ങോട്ടാണ്, അവിടേക്കുള്ള മാർഗം എളുപ്പമാണോ എന്ന രൂപത്തിൽ എന്തെങ്കിലും ചോദിക്കും. നേരെ അത് പരസ്യമായി പറയാറുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ജനങ്ങൾക്കിടയിൽ പരസ്യമാക്കിയാൽ ചിലപ്പോൾ ശത്രുവിന്റെ ഭാഗത്തേക്ക് അത് എത്തിയേക്കും. എന്നാൽ തബൂക്ക് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തില്ല, മറിച്ച് വ്യക്തമാക്കി എല്ലാവരോടും പറഞ്ഞു അവിടേക്കാണ് പുറപ്പെടുന്നത്. കാരണം അത് സുദീർഘമായ യാത്രയാണ്, വലിയ പ്രയാസമുള്ള സമയമാണ്, കടുത്ത ചൂടുള്ള സമയമാണ്. ശത്രുക്കളാകട്ടെ, അവർ റോമുകാരാണ്, അവർ വലിയ എണ്ണം സൈന്യമുള്ള ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹ് മക്കയും മക്ക വിജയമൊക്കെ കഴിഞ്ഞ ശേഷം മുസ്ലിമീങ്ങൾ ഒരുപാട് ശക്തി പ്രാപിച്ചതിന് ശേഷമുള്ള ഈ യുദ്ധത്തിനുള്ള പുറപ്പാടുമായിരുന്നു തബൂക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത ചൂടുള്ള സമയത്ത് വിദൂരമായ യാത്ര, അതുപോലെ ഒരുപാട് ശത്രുക്കൾ അങ്ങനെയുള്ള തബൂക്കിലേക്ക് പുറപ്പെടാൻ പോകുന്നുവെന്ന് മുസ്ലിമീങ്ങൾ അറിയിച്ചു. എന്തിനു വേണ്ടി? അവരതിനു വേണ്ടി ഒരുങ്ങാൻ വേണ്ടി. പോകുന്ന സ്ഥലം ഏതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറയുകയും ചെയ്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ധാരാളം മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ പേരുകൾ കൃത്യമായി രേഖപ്പെടുത്താൻ ഒരു ദീവാൻ, സൈന്യത്തിലെ ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തുന്ന പട്ടികയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അത് ഇസ്ലാമിക സമൂഹത്തിൽ കൊണ്ടുവന്നത് മഹാനായ സഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടാൻ പോകുന്നതിനെ കുറിച്ച് കഅബ് പറയുകയാണ് റളിയല്ലാഹു അൻഹു, ആ യുദ്ധത്തിൽ ആർക്കെങ്കിലും പോകാതെ മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു. കാരണം നബിക്ക് ആർക്കും മനസ്സിലാവുകയില്ല. അങ്ങനെ മനസ്സിലാകാത്ത രൂപത്തിൽ മാറി നിൽക്കാൻ എളുപ്പമുള്ള അത്രയും ആളുകളുള്ള യുദ്ധമായിരുന്നു. അള്ളാഹുവിന്റെ വഹി ഇറങ്ങിയില്ലെങ്കിൽ ആർക്കും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പോന്ന അത്രയും ആളുകളുണ്ടായിരുന്നു. അനുവാദമുണ്ടായിട്ടല്ല, പക്ഷേ മുനാഫിഖുകൾ ചെയ്തതുപോലെ അങ്ങനെ നിൽക്കാമായിരുന്നു, അതിന് സൗകര്യമുണ്ടായിരുന്നു. കഅബ് പറയുന്നു, ഞാൻ എല്ലാ ദിവസവും രാവിലെ പുറപ്പെടും, എന്തിനു വേണ്ടി? പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുക്കാൻ വേണ്ടി. അതിനുവേണ്ടി ഞാൻ പുറപ്പെടും, പക്ഷേ ഒന്നും ചെയ്യാതെ തിരിച്ചു വരും. പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുക്കാനാണ് രാവിലെ പുറത്തിറങ്ങുക, പക്ഷെ ഒന്നും ചെയ്യാതെ തിരിച്ചു വരും. എന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കും, അനഖാദിറുൻ അലൈ, എനിക്കതിന് കഴിവുണ്ടല്ലോ, പോകട്ടെ, കുറച്ച് കഴിയട്ടെ, അങ്ങനെ ഞാൻ വിചാരിക്കും. അങ്ങനെ അങ്ങനെ സമയം കഴിഞ്ഞ അവസാനം ജനങ്ങളെല്ലാവരും അവരെല്ലാവരും പോകാനായി ഒരുങ്ങി. فأصبح رسول الله صلى الله عليه وسلم والمسلمون معه ولم أقض من جهازي شيئا. മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂലും എല്ലാം പുറപ്പെടാനായി, ഞാനാകട്ടെ ഒരു ഒരുക്കവും അതിനു വേണ്ടി ഒരുങ്ങിയിട്ടില്ല. അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, എനിക്കൊരു കാര്യം ചെയ്യാം, മുസ്ലിമീങ്ങൾ പോയിക്കോട്ടെ, ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് എനിക്കൊരുങ്ങാം, എന്നിട്ട് അവരുടെ പിന്നാലെ ചെന്ന് അവരോടൊപ്പം ചേരാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും മുസ്ലിമീങ്ങൾ പുറപ്പെട്ട ശേഷവും ഞാൻ ഇങ്ങനെ പോകാൻ ഒരുങ്ങാൻ വേണ്ടി പുറപ്പെടും, പക്ഷേ ഒന്നും ചെയ്യാതെ തിരിച്ചു വരും. അങ്ങനെ അങ്ങനെ അവസാനം മുസ്ലിമീങ്ങൾ ഒരുപാട് ദൂരം താണ്ടി, എനിക്ക് അവരുടെ കൂടെ എത്താൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ പോയാലോ എന്ന് തോന്നി. പക്ഷേ കഅബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുമെല്ലാം പുറപ്പെട്ട ശേഷം ഞാൻ മദീനയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി, എനിക്ക് വലിയ ദുഃഖം തോന്നി. കാരണം എന്താണ്? അന്നിലാ അറ ഇല്ലാ റജുലൻ മഗ്മൂസൻ അലൈഹി നിഫാഖ് ഔ റജുലൻ മിമ്മൻ അദറല്ലാഹു മിനൽ ദുഅഫാ. പിന്നെ മദീനയിൽ കടുത്ത മുനാഫിഖുകളെ അല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ പോകാൻ കഴിവില്ലാത്ത ദുർബലരായ രോഗികളോ വികലാംഗരോ പോലെയുള്ള ആളുകളെ അല്ലാതെ മറ്റാരെയും കാണുന്നില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെക്കുറിച്ച് സൈന്യത്തിൽ ആളുകളോട് ചോദിച്ചതേയില്ല. കഅബ റളിയല്ലാഹു അൻഹു പിന്നീട് മനസ്സിലായതനുസരിച്ച് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെക്കുറിച്ച് ആളുകളോട് ചോദിച്ചതേയില്ല തബൂക്കിലെത്തുവോളം. തബൂക്കിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെക്കുറിച്ച് ചോദിച്ചു, മാ ഫഅല കഅബ്, കഅബ് എവിടെ പോയി, കഅബിനെന്തു പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ ബനു സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഹബസഹു ബുർദാഹ് വനദറഹു ഫി അത്ഫി. അദ്ദേഹം പറഞ്ഞു, കഅബ് തന്റെ വസ്ത്രമൊക്കെ നോക്കി അവനവനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് കഅബ റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ, ഒരു അഹങ്കാരിയായി ചിത്രീകരിക്കുന്ന രൂപത്തിൽ പറഞ്ഞു. അപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിസ്മാ ഖുൽത, നീ പറഞ്ഞത് എത്ര ചീത്തയാണ്. വല്ലാഹി യാ റസൂലുള്ളാഹ് മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറ, അദ്ദേഹത്തിൽ ഖൈറല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കറിയുകയില്ല, അദ്ദേഹം നല്ല ആളാണ് എന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫസക്കത റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ഒന്നും പറഞ്ഞില്ല. കഅബ് പറയുകയാണ്, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നു എന്ന വാർത്ത എനിക്ക് കിട്ടി. നബി അതാ തിരിച്ചു പുറപ്പെട്ടു എന്ന വാർത്ത കിട്ടിയപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ എന്ത് കളവ് പറയണം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പറയാൻ തുടങ്ങി മനസ്സിൽ, നബിയുടെ കോപത്തിൽ നിന്ന്, നബിയുടെ ദേഷ്യത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും. ഞാൻ എന്റെ കുടുംബക്കാരോടെല്ലാം കൂടിയാലോചിച്ചു. അങ്ങനെ അങ്ങനെ ഇരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ എത്തിയിട്ടുണ്ട്, നബി തിരിച്ചെത്തി എന്ന് കേട്ടപ്പോൾ കഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, സാഹ അന്നിൽ ബാത്തിൽ, എല്ലാ കളവും എന്റെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോയി. ഞാൻ തീരുമാനിച്ചു ഒരു കളവ് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല, നബിയോട് സത്യം മാത്രമേ പറയൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ യദാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. അവിടുത്തെ പതിവ് എന്താണ്? അവിടുന്ന് യാത്ര കഴിഞ്ഞ് വന്നാൽ ആദ്യം മസ്ജിദിലേക്കാണ് കയറുക, എന്നിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കും. അങ്ങനെ നിസ്കരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ആളുകളെല്ലാം വന്നു, യുദ്ധത്തിന് പോകാതെ ഇരുന്ന മുനാഫിഖുകൾ അവർ വന്നു. അവർ വന്നിട്ട് ഓരോ ഒഴിവുകഴിവുകൾ കളവുകൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം ചെയ്യുന്നു. അവർ 80-ൽ അധികം ആളുകൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലാകട്ടെ അവരിൽ നിന്ന് അവർ പറയുന്ന, പരസ്യമായി അവർ പറയുന്ന കാര്യം എന്താണോ അത് സ്വീകരിച്ചു. അവർക്ക് വേണ്ടി പാപമോചനം തേടി അവരുടെ രഹസ്യം അള്ളാഹുവിലേക്ക് വിട്ടുകൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളോട് അങ്ങനെയാണ് നിലപാടെടുത്തത്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു, സല്ലം തു അലൈ, ഞാൻ സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചിരിച്ചു. എങ്ങനെയുള്ള ചിരിയാണത്? ദേഷ്യമുള്ളയാളുടെ ചിരി, ദേഷ്യമുള്ള ചിരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, താൻ വരൂ. ഞാൻ ചെന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലിരുന്നു, എന്നോട് ചോദിച്ചു, മാ ഖല്ലഫക്, എന്താണ് താങ്കൾ വരാതിരുന്നത്? താങ്കൾ ഇവിടെ പിന്തി നിൽക്കാൻ കാരണമെന്തേ? അലം തകുൻ ഖദിബ് തഅത വഹറക്, വരാനുള്ള വാഹന മൃഗത്തെ വാങ്ങിയിരുന്നില്ലേ? കഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അതെ അല്ലാഹുവാണ് ദുനിയാവിന്റെ ആളുകളായ താങ്കളല്ലാത്ത മറ്റു വല്ലവരുടെ മുന്നിലായിരുന്നു ഞാൻ ഇരിക്കുന്നതെങ്കിൽ ഞാൻ അവരുടെ കോപത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു. വല്ലാഹി ഉഅതീതു ജദല, അല്ലാഹുവാണ് എനിക്ക് നന്നായി തർക്കിക്കാൻ അറിയാം. വലാക്കിന്നി വല്ലാഹ്, പക്ഷേ അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവാണ് ഞാനിതാ താങ്കളോട് ഇന്നെന്തെങ്കിലും കളവ് പറഞ്ഞ് താങ്കളുടെ തൃപ്തിയും വാങ്ങി എനിക്കിന്ന് തിരിച്ചു പോകാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല താങ്കൾക്ക് എന്നോട് വെറുപ്പുണ്ടാക്കാം, അല്ലാഹു അതിവേഗം തന്നെ താങ്കളുടെ കോപം എനിക്ക് വാങ്ങിത്തരാം. എന്നാൽ ഞാൻ താങ്കളോട് സത്യം പറഞ്ഞാൽ താങ്കൾക്ക് ഇപ്പോൾ എന്നോട് പ്രയാസമുണ്ടാവുമെങ്കിലും ഇന്നി ലർജു ഫീഹി അഫു അല്ലാഹ്, അല്ലാഹു മാപ്പ് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലാ വല്ലാഹ്, അല്ലാഹുവാണ് ഇല്ല റസൂലേ, മാ കാന ലീ മിൻ ഉദ്രിൻ, എനിക്കൊരു ന്യായവും ഉണ്ടായിരുന്നില്ല, ഒരൊഴിവ് കഴിവും എന്റെ പക്കലുണ്ടായിരുന്നില്ല, ഞാൻ ഇതിനോളം ഒരിക്കലും ശക്തനായിരുന്നില്ല, ഇത്രത്തോളം എനിക്ക് സൗകര്യം ഒരു സമയത്തും ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് സദഖ്, ഇതാ ഇദ്ദേഹം സത്യം പറഞ്ഞിരിക്കുന്നു. ഫഖും ഹത്താ യഖ്ദി അല്ലാഹു ഫീക, എഴുന്നേറ്റ് പോകൂ, അല്ലാഹു താങ്കളുടെ കാര്യത്തിൽ വിധി പറയട്ടെ, അല്ലാഹു തീർപ്പ് കൽപ്പിക്കട്ടെ. കഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എഴുന്നേറ്റ് വന്നു, ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട പലരും എന്റെ പിന്നാലെ വന്നു, എന്നിട്ട് പറഞ്ഞു, കഅബേ ഇതിനു മുമ്പ് ഇത്ര വലിയ തെറ്റ് നീ ചെയ്തതായി ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല, എന്തുകൊണ്ടാണ് നബിയോട് എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞുകൂടായിരുന്നോ, എന്തെങ്കിലും ഒഴിവഴിവ് ആളുകൾ പറഞ്ഞതുപോലെ പറഞ്ഞുകൂടായിരുന്നോ? അള്ളാഹുവിന്റെ റസൂൽ താങ്കൾക്ക് പാപമോചനം തേടിയാൽ അത് തന്നെ പോരെ, അള്ളാഹുവിന്റെ റസൂൽ താങ്കൾക്ക് വേണ്ടി പാപമോചനം തേടിയാൽ അത് തന്നെ പോരായിരുന്നോ? പക്ഷെ മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞതോ നബിയെ, താങ്കൾ അവർക്ക് പാപമോചനം തേടിയാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കില്ല എന്ന. പക്ഷേ ഈ ആളുകൾ പറഞ്ഞു, ഓക്കെ അബ് താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പാപമോചനം തേടിയിരുന്നുവെങ്കിൽ അത് തന്നെ മതിയായിരുന്നു, അവരെന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു, എത്രത്തോളം എനിക്ക് തോന്നിപ്പോയി തിരിച്ചുപോയി നബിയോട് എന്തെങ്കിലും കളവ് പറഞ്ഞാലോ എന്നെനിക്ക് തോന്നിപ്പോയി. പക്ഷെ ഞാൻ ചോദിച്ചു, എന്നെപ്പോലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്നെ പോലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, അതെ റജുലാൻ, രണ്ടുപേർ പറഞ്ഞിട്ടുണ്ട്, മുറാറത്ത് ബിനു റബിയ, ഹിലാൽ ബിനു ഉമയ്യ, മുറാറത്ത് ബിനു റബിയ, ഹിലാൽ ബിനു ഉമയ്യ എന്നീ രണ്ടുപേർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേര് കേട്ടപ്പോൾ കഅബ റളിയല്ലാഹു അൻഹു ആശ്വസിച്ചു, കാരണം അവർ രണ്ടുപേരും മുനാഫിഖുകളല്ല, അവർ സ്വാലിഹുകളായ നല്ലവരായ രണ്ടാളുകളാണ്, അവരിൽ മാതൃകയുണ്ട് എന്ന് കഅബ് സമാധാനിച്ചു. എന്നിട്ട് കഅബ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടാതെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് കളവൊന്നും പറയാതെ തിരിച്ചു പോവുകയുണ്ടായി. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു, ഈ മൂന്ന് പേരോട് മുസ്ലിമീങ്ങൾ ആരും ഒന്നും മിണ്ടരുതെന്ന്. അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കുകയാണ്, ഒരാളും മിണ്ടുന്നില്ല. കഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങളെല്ലാം മാറിപ്പോയി, ഈ ഭൂമി തന്നെ അതിന് ആകെ മാറ്റം വന്നതായി, ഞാൻ അറിയുന്ന ഭൂമിയല്ല ഇത്, ഞാൻ അറിയുന്ന നാടയല്ല ഇത് എന്നെനിക്ക് തോന്നിപ്പോയി. അങ്ങനെ 50 ദിവസം അങ്ങനെ ഞങ്ങൾ കടിച്ചുകൂട്ടി. എന്റെ രണ്ടു കൂട്ടുകാർ എന്നെ പോലെ മാറ്റി നിർത്തപ്പെട്ട രണ്ടുപേർ, അവരാകത്തെ പ്രായമുള്ളവരാണ്, അവരവരുടെ വീട്ടിലിരുന്ന് കരയുക തന്നെ തന്നെയാണ്. ഞാനാകട്ടെ ഞാൻ ചെറുപ്പക്കാരനാണ്, ഞാൻ ശക്തനാണ്, ഞാൻ മുസ്ലിമീങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് ചെല്ലും, ഞാൻ അങ്ങാടിയിലൂടെ നടക്കും. വലാ യുകല്ലിമുനി അഹദ്, ഒരാളും എന്നോട് മിണ്ടുകയില്ല, ഒരാളും എന്നോട് മിണ്ടുന്നില്ല. അങ്ങനെ ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെല്ലും, അവിടുത്തേക്ക് സലാം പറയും, അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് തന്റെ മജ്ലിസിലേക്ക് ഇരിക്കുകയാണ്. ഞാൻ എന്റെ മനസ്സിൽ ചോദിക്കും, അള്ളാഹുവിന്റെ റസൂൽ എന്നോട് സലാം അടക്കിയോ, നബി ചുണ്ടനക്കിയോ അല്ല ഇല്ലേ എന്നെനിക്ക് മനസ്സിൽ തോന്നും. ഞാൻ നബിയുടെ കൂടെ നബിയുടെ അടുത്ത് നിന്ന് നിസ്കരിക്കും, ഞാൻ ഒന്ന് കണ്ടിട്ട് നബിയെ നോക്കും, ഞാൻ നബിയെ നോക്കാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നോക്കുന്നുണ്ട്. എന്നാൽ ഞാൻ നബിയെ നോക്കിയാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു കളയും. അങ്ങനെ ജനങ്ങളുടെ ഈ സ്വഭാവം ഇങ്ങനെ കടുത്ത സമയത്ത് ഞാൻ എന്റെ അമ്മിന്റെ മകനായ ഉപ്പയുടെ സഹോദരന്റെ മകനായ എനിക്കേറ്റവും പ്രിയപ്പെട്ട അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് അബൂ ഖതാദയോട് ഞാൻ സലാം പറഞ്ഞു. കഅബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവാണ് അബൂ ഖതാദ എന്നോട് സലാം അടക്കിയില്ല. ഞാൻ ചോദിച്ചു, അബൂ ഖതാദ അൻഷുദുക ബില്ലാഹ് ഹൽ തഅലമുനി ഉഹിബ്ബുല്ലാഹ വറസൂലഹ, അബൂ ഖതാദ അള്ളാഹുവിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണെന്ന് താങ്കൾക്കറിയില്ലേ? കാരണം അള്ളാഹുവിനെയും റസൂലിനെയും മുനാഫിഖുകൾ സ്നേഹിക്കുകയില്ല. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചപ്പോൾ അബൂ ഖതാദ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക. കഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഫാദത് ഐനായി, അപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി, ഞാൻ കരഞ്ഞുപോയി, ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ ഞാൻ അങ്ങാടിയിലൂടെ മദീനയിലെ സൂഖിലൂടെ നടക്കുമ്പോൾ അതാ ഷാമിൽ നിന്ന് വസ്ത്രം വിൽക്കുന്ന ഒരുവൻ വന്നിരിക്കുന്നു. അയാൾ ജനങ്ങളോട് ചോദിച്ചു, എവിടെ കഅബുബിൻ മാലിക് ആരാണ്? അപ്പോൾ ആളുകൾ എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അങ്ങനെ അയാൾ എനിക്ക് ഖസ്സാനിലെ കാഫറായ ഖസ്സാൻ രാജാവിൽ നിന്ന് ഒരു കത്ത് കൊണ്ടുവന്നു. അതിലെന്താണുള്ളത്? ആ കത്തിൽ, കാഫറായ ഖസ്സാൻ രാജാവിന്റെ കത്താണ്, അതിലെന്താണുള്ളത്? താങ്കളുടെ കൂട്ടുകാരൻ താങ്കളോട് ഇങ്ങനെ വരണ്ട സ്വഭാവത്തിൽ പെരുമാറുന്നു എന്ന് നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നു. ഇങ്ങനെ അപമാനത്തിൽ കഴിയാനുള്ള ആളല്ല താങ്കൾ, ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ. താങ്കൾക്ക് വേണ്ടത് ഞങ്ങൾ നൽകാം, ഞാൻ നൽകാം. കഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വഹാദ അയ്ദൻ മിനൽ ബലാ, ഇതും ഒരു പരീക്ഷണം തന്നെയാണ്. ഫതയമ്മംതു ബിഹജ്ജൻ നൂറ ഫസജർതുഹു ബിഹാ, ആ കത്ത് ഞാൻ അടുപ്പിലിട്ട് കത്തിച്ചു കളഞ്ഞു, അടുപ്പിലിട്ട് ഞാൻ അത് കത്തിച്ചു കളഞ്ഞു. അങ്ങനെ 40 ദിവസമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനത എന്റെ അരികിലേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, താങ്കൾ താങ്കളുടെ ഭാര്യയുമായും മുട്ടു നിൽക്കണം, ഭാര്യയുമായും മുട്ടു നിൽക്കണം. ഞാൻ ചോദിച്ചു, തലാഖ് ചെല്ലണോ? അപ്പോൾ പറഞ്ഞു, വേണ്ട, പക്ഷേ താങ്കൾ അടുക്കാൻ പാടില്ല, ബന്ധപ്പെടാനൊന്നും പാടില്ല. എന്റെ രണ്ടു കൂട്ടുകാരുടെ അരികിലേക്കും മാറ്റി നിർത്തപ്പെട്ട രണ്ടുപേരുടെ അരികിലേക്കും ഇതുപോലെ അയച്ചിട്ടുണ്ട്. എന്നാൽ അവരിൽ ഹിലാലു ബിൻ ഉമയ്യയുടെ ഭാര്യ നബിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അദ്ദേഹം ഒന്നിനും കഴിയാത്ത വൃദ്ധനായ ഒരാളാണ്, ഞാൻ അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്യുന്നതുകൊണ്ട്, സേവനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷേ നിന്നെ സമീപിക്കാൻ പാടില്ല, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹം യാതൊന്നിനും കഴിയാത്ത ഒരാളാണ്, ഈ സംഭവം ഉണ്ടായതു മുതൽ കരഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്, മറ്റൊന്നിനും അദ്ദേഹത്തിന് കഴിവില്ല. കഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നോട് ചില കുടുംബക്കാർ പറഞ്ഞു, നിനക്കും ഇതുപോലെ നിന്റെ ഭാര്യ പറഞ്ഞയച്ചുകൂടായിരുന്നോ? കഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ലജ്ജിക്കുന്നു, ഞാൻ ചെറുപ്പക്കാരനായ ഒരാളാണ്, ഞാനെങ്ങനെ അങ്ങനെ പറഞ്ഞേക്കും? ഞാനങ്ങനെ പറഞ്ഞേച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറയുന്നു, എന്തു പറയും? അങ്ങനെ അത 10 നാളുകൾ കൂടി കഴിയുകയാണ്. 50 രാത്രികൾ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടുള്ള സംസാരം വിലക്കിയിട്ട് ഞാൻ സുബ്ഹ് നിസ്കരിച്ച് എന്റെ വീട്ടിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കവേ, അതാ ഞാനങ്ങനെ ഇരിക്കവേ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞ അവസ്ഥയിലാണ് ഞാൻ, ഭൂമി ഒന്നാകെ ഇടുങ്ങിയതുപോലെ, എല്ലാം കുടുങ്ങിയതുപോലെ തോന്നുന്ന സമയത്ത് അതാ ഒച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. യാ കഅബുബ്നു മാലിക് അബ്ശിർ, ഓ കഅബുബ്നു മാലിക്, സന്തോഷിച്ചോളൂ. ആ വിളിയാളം കേട്ട ഉടനെ ഞാൻ സുജൂദിലായി കൊണ്ടുവീണു. എനിക്ക് മനസ്സിലായി അതാ പോംവഴി വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ തൗബ അത് ജനങ്ങളെ അറിയിച്ചതാണത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങളുടെ തൗബ സ്വീകരിച്ചു. ഞാൻ സുജൂദിലായി വീണു. അഖൂലു മാ തസ്മഊൻ വാസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിൽമുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹ. സഹോദരങ്ങളെ, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹു ഞങ്ങളുടെ തൗബ സ്വീകരിച്ച് ആയത്തിറക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾ അതറിയിച്ചപ്പോൾ ആ സന്തോഷ വാർത്ത ഞങ്ങൾ അറിയിക്കാൻ, മുസ്ലിമീങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യം അവരോട് പറയൽ പുണ്യകരമാണ്, ആ സന്തോഷം ഞങ്ങൾ അറിയിക്കാൻ രണ്ടുപേർ പുറപ്പെട്ടു. ഒരാൾ കുതിരപ്പുറത്ത് വേഗത്തിൽ പുറപ്പെട്ടു, മറ്റൊരാൾ മദീനയിലെ സിലഅ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി. എന്നിട്ട് കുതിരപ്പുറത്ത് കയറി ആൾ എത്തുന്നതിന് മുൻപ് മലയുടെ മുകളിൽ കയറിയാളുടെ ശബ്ദമാണ് എത്തിയത്. അത് കേട്ടപ്പോൾ ഞാൻ സുജൂദിലായി വീണു. പിന്നീട് എനിക്ക് സന്തോഷ വാർത്ത ആദ്യം അറിയിച്ച ആളെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എന്റെ 2 വസ്ത്രങ്ങൾ കൊടുത്തു. അള്ളാഹുവാണ്, എനിക്ക് വേറെ വസ്ത്രമുണ്ടായിരുന്നില്ല. ഞാൻ മറ്റു 2 വസ്ത്രങ്ങൾ കടം വാങ്ങുകയും എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെല്ലുകയും ചെയ്തു. മുസ്ലിമീങ്ങൾ അതാ കൂട്ടം കൂട്ടമായി വന്ന് എനിക്ക് ആശംസ പറയുകയാണ്. അള്ളാഹു ഞങ്ങളുടെ തൗബ സ്വീകരിച്ചതിന് ഞങ്ങൾക്ക് ആശംസ പറയുകയാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ചുറ്റും ആളുകളുണ്ടായിരുന്നു. അവിടുത്തെ മുഖം ഒരു ചന്ദ്രൻ കണക്കെ സന്തോഷം കൊണ്ട് പ്രകാശിക്കുന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു അത്, അവിടുത്തെ പ്രകൃതമായിരുന്നു അത്. അവിടുത്തെ സന്തോഷമുണ്ടായാൽ ഒരു ചന്ദ്രന്റെ കഷ്ണം പോലെ അവിടുത്തെ മുഖം പ്രകാശിക്കാറുണ്ടായിരുന്നു. കഅബ റളിയല്ലാഹു അൻഹു എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അബ്ഷിർ ബിഖൈരി യൗമിൻ മറ അലൈക മുൻദു വലദത്ക ഉമ്മുക്, സന്തോഷിച്ചോളൂ, ഉമ്മ പ്രസവിച്ച അന്ന് മുതൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്, അതുകൊണ്ട് താങ്കൾ സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇത് താങ്കളുടെ പക്കൽ നിന്നാണോ? അതല്ല, അല്ലാഹുവിന്റെ പക്കൽ നിന്നാണോ? റസൂലുള്ള പറഞ്ഞു, ലാ ബൽ മിൻ ഇൻദില്ലാ, അല്ലാഹുവിന്റെ പക്കൽ നിന്നാണ്. ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, എന്റെ തൗബയായിക്കൊണ്ട് ഞാൻ എന്റെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നു. റസൂലുള്ള പറഞ്ഞു, അല്ല, കുറച്ച് താങ്കളുടെ പക്കൽ തന്നെ വക്കലാണ് താങ്കൾക്ക് നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ ഖൈബറിൽ ഞാൻ നേടിയ ഓഹരി അത് ഞാൻ അല്ലാഹുവിനു വേണ്ടി ദാനം ചെയ്യുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, എന്നെ അല്ലാഹു രക്ഷിച്ചത് സിദ്ഖ് കൊണ്ടാണ്, സത്യസന്ധത കൊണ്ടാണ്. അതുകൊണ്ട് ഇതാ എന്റെ തൗബയാണ്, ഇനി മുതൽ മരിക്കുവോളം ഞാൻ ഒരിക്കലും സത്യമല്ലാതെ പറയുകയില്ല. എന്നിട്ട് കഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവാണെ മുസ്ലിമീങ്ങളിൽ മറ്റാരെയെങ്കിലും ഈ വിഷയത്തിൽ അല്ലാഹു എന്നെ പരീക്ഷിച്ചതുപോലെ പരീക്ഷിച്ചുവെന്ന് എനിക്കറിയില്ല. സത്യസന്ധതയുടെ വിഷയത്തിൽ കളവ് പറയേണ്ട, അതിന്റെ അടുത്തെത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ എനിക്കുണ്ടായി. എന്നാൽ അൽഹംദുലില്ലാഹ്, ഇതുവരെ ഞാൻ കരുതി കൂട്ടിയ ഒരു കളവും ഈ ദിവസം വരെ പറഞ്ഞിട്ടില്ല. വഇന്നീ ലഅർജു അൻ യഹ്ഫളല്ലാഹു ഫീമാ ബഖീതു, ഇനി മരിക്കുന്നതുവരെയും അല്ലാഹു അക്കാര്യത്തിൽ എന്നെ കാത്തുരക്ഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെക്കുറിച്ച് അല്ലാഹു ഞങ്ങളുടെ തൗബ സ്വീകരിച്ച ആയത്തുകൾ, സൂറത്തു തൗബയിലെ ആയത്തുകൾ അവതരിപ്പിക്കുകയുണ്ടായി. 117 മുതൽ 119 വരെയുള്ള ആയത്തുകൾ മുനാഫിക്കുകളെ കുറിച്ചാകട്ടെ, ആ സൂറത്തിൽ അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിന്നതിനെക്കുറിച്ചും അവർ കളവ് പറയുന്നതിനെക്കുറിച്ചുമെല്ലാം ഒരുപാട് അവരെ അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ അവൻ അവതരിപ്പിക്കുകയുണ്ടായി. കഅബ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം സഹോദരങ്ങളെ ഒരുപാട് പാഠങ്ങൾ, ധാരാളം വിശദീകരിക്കേണ്ട പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പാലിക്കുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അയ്സ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. اللهم اغفر لنا وارحمنا يا ارحم الراحمين. اللهم انا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. وصلى الله وسلم على نبينا محمد.